हरि ओम तत्स, हरि ओम तत्स। जय गुरु, जय गुरु। നമ്മുടെ രാജ്യം ഭാരതം ചിരപുരാതനമായ ഒരു സംസ്കാരത്തിൻ്റെ ഉടമസ്ഥനാണ്. ചിരപുരാതനം എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? വളരെയധികം പഴക്കമുള്ളത് എന്നർത്ഥം. എത്ര പഴക്കമുണ്ട് നമുക്ക്? ആരാ അത് പറയാൻ? ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഭൂലോകത്ത് എവിടെ നോക്കിയാലും നമുക്ക് ഭാരതത്തിൽ ഉള്ള പഴക്കം, ജനങ്ങൾക്ക് എത്രയുണ്ടോ അത്രയധികം പഴക്കം ഒരിടത്തും കാണില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. സാധാരണ ഈ ജനങ്ങൾ ഉണ്ടായിരുന്നോ ഇല്ലയോ എന്നൊക്കെ പരിശോധിക്കുന്നത് നമ്മളുടെ പുരാവസ്തു ഗവേഷണ വകുപ്പാണ് സർക്കാരിൻ്റെ. അവർ നോക്കി കണ്ടെത്തുന്നത് പണ്ട് കാലത്ത് ഉപയോഗിച്ച വസ്തുക്കൾ എന്തെങ്കിലുമുണ്ടോ, കെട്ടിടങ്ങൾ എന്തെങ്കിലുമുണ്ടോ എന്നൊക്കെയാണ്. പക്ഷേ നമ്മുടെ രാജ്യത്തിൻ്റെ പഴക്കം അതിലൊക്കെ എത്രയോ അതീതമാണ്. ഏത് ജനങ്ങളുടെയും ശാശ്വതമായ സ്മരണിക അവർ കെട്ടിയുണ്ടാക്കുന്ന കെട്ടിടങ്ങളോ സ്മാരകങ്ങളോ അല്ല, അതൊക്കെ കാലപ്പഴക്കത്തിൽ ജീർണിച്ചു പോകും. ജീർണിക്കാതെയും പുതുക്കി പുതുക്കി കൊണ്ടുവരാവുന്നതും ആയിട്ടുള്ള ഒന്നുണ്ടെങ്കിൽ അത് സാഹിത്യമാണ്, നാം എഴുതി വച്ചിട്ടുള്ള സാഹിത്യം. സാധാരണ സാഹിത്യത്തിൽ രണ്ട് തരമാണ്, ആനുകാലികം ശാശ്വതം എന്ന് പറയുന്ന രണ്ടെണ്ണം. അതിലെ ആനുകാലിക സാഹിത്യങ്ങളെല്ലാം കാലക്രമത്തിൽ അതിജീവിക്കപ്പെടും, എന്നാൽ ശാശ്വത സാഹിത്യം ഒരു കാലത്തും അതിജീവിക്കപ്പെടില്ല. കാരണം മനുഷ്യന് ആവശ്യമുള്ള മൂല്യങ്ങളും തത്വങ്ങളും സിദ്ധാന്തങ്ങളും ആദർശങ്ങളുമാണ് അതിൽ പ്രതിപാദിക്കുന്നത്. അങ്ങനെയുള്ള സാഹിത്യത്തിൽ പെട്ടതാണ് നമ്മുടെ വേദങ്ങളും, പ്രത്യേകിച്ച് അതിൻ്റെ അവസാന ഭാഗമായ ഉപനിഷത്തുകളും. ഈ വേദോപനിഷത്തുകൾ എന്നുണ്ടായി എന്ന് പറയാൻ പറ്റില്ല, കാരണം അത് പറഞ്ഞു കേട്ട് പഠിച്ചു പോന്നിട്ടുള്ളതാണ്. അപ്പോൾ ആര് പഠിച്ചിട്ടുണ്ടെങ്കിലും അത് എൻ്റെ ഗുരു എൻ്റെ ആചാര്യൻ പറഞ്ഞ് പഠിപ്പിച്ചതാണെന്നേ അവർ പറയുള്ളൂ. അപ്പോൾ ആദ്യം പഠിപ്പിച്ചത് ആരാന്ന് എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും? പറ്റില്ല. അതാണതിനെ അപൗരുഷേയം എന്ന് പറയുന്നത്. സാധാരണ പൗരുഷത്തിൽ നിന്നുണ്ടായതല്ല എന്നുള്ള അർത്ഥത്തിലാണ് പറയുന്നത്. ആ ചിരപുരാതനമായ സാഹിത്യമാണ് നമ്മുടെ ഭാരതത്തിൻ്റെ സംസ്കാരത്തിൻ്റെ പഴക്കവും പ്രൗഢിയും പ്രഭാവവുമെല്ലാം നമ്മെ അറിയിപ്പിക്കുന്നത്. ആ ഉപനിഷത്ത് പറയുന്നത് പ്രധാനമായും എന്താ? ന കർമ്മണാ ന പ്രജയാധനേന ത്യാഗേനൈകേ അമൃതത്വമാനശൂന്ന്. ഈ ലോകത്തിൽ മനുഷ്യരെല്ലാവരും ഉദ്ദേശിക്കുന്നത് നല്ല പോലെ സമ്പാദിക്കണം, കല്യാണം കഴിച്ച് നല്ലൊരു കുടുംബം വേണം, കുറേ കീർത്തി സമ്പാദിക്കണം, ഇതൊക്കെയാണ് എല്ലാവരുടെയും വിചാരം. എന്നാൽ അത് ശരിയാണോ അല്ല എന്നാണ് പറയുന്നത്. ന കർമ്മണാ ന പ്രജയാധനേന, ഇതുകൊണ്ടൊന്നും ആ മനുഷ്യന് അമൃതത്വം എന്ന് പറഞ്ഞാൽ ആ ശാശ്വതമായ സമാധാനവും സന്തോഷവും കിട്ടില്ല. അതിനെന്ത് വേണം? ത്യാഗം വേണം, ത്യജിക്കണം. എന്താ ഈ ത്യജനം എന്ന് പറഞ്ഞാൽ? കയ്യിലുള്ളതൊക്കെ വിടുക. എന്താ കയ്യിലുള്ളത് ആവോ? സ്വയം ആലോചിക്കണം. നമ്മുടെ കയ്യിൽ വരുമാന മാർഗങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് വിടുക. സ്വജനങ്ങളെ ആശ്രയിക്കുന്ന സ്വഭാവമാണല്ലോ നമുക്ക് എല്ലാവരും, കൂട്ടുകുടുംബമായിട്ട് ജീവിക്കുകയല്ലേ, അതും വിടണം. അപ്പം നമുക്ക് വരുമാന മാർഗവും ഇല്ല, സ്വജനങ്ങളുമില്ല നമ്മെ സഹായിക്കാൻ എന്ന് വരുമ്പോൾ പിന്നെ എന്തായി? തുറന്ന ലോകം. അദൃശ്യമായ ഒരു ശക്തിയോ പ്രഭാവമോ ഉണ്ടെങ്കിൽ അത്. കുറേ കൊല്ലങ്ങൾ മുൻപ് ഞാൻ മാണ്ഡൂക്യോപനിഷത്ത് വായിച്ച് അതിലുള്ള രണ്ട് ശ്ലോകങ്ങൾ വേണ്ടതുപോലെ ഉൾക്കൊണ്ടപ്പോൾ എൻ്റെ മനസ്സിൽ തോന്നിയതാണ്. സന്യാസബുദ്ധി ചെറുപ്പത്തിലേ ഉണ്ട്. ഉടനെ തോന്നി എനിക്ക് ഇനി ഈ അറിവ് കയ്യിൽ കിട്ടിയതിന് ശേഷം ഉദ്യോഗം ഭരിച്ചുകൊണ്ടിരിക്കുന്നത് ശരിയല്ല എന്ന് പറഞ്ഞ് രാജിക്കത്ത് എഴുതി കൊടുത്തു. ഇത്ര നാളും നിങ്ങളുടെ കൂടെ ജോലി ചെയ്യുന്നതിൽ ചെയ്തതിൽ എനിക്ക് സന്തോഷമുണ്ട്. ചെയ്യാനുള്ളൊരു സൗകര്യം തന്നതിൽ നിങ്ങളോട് കൃതജ്ഞതയുമുണ്ട്. ഇനി ഇതാ ഞാൻ എല്ലാം വിട്ട് സന്യസിക്കാൻ പോവാണ്. അതുകൊണ്ട് എന്നെ ജോലിയിൽ നിന്ന് വിരമിക്കാൻ അനുവദിക്കണമെന്ന് പറഞ്ഞൊരു കത്തെഴുതി കൊടുത്തു പോകുന്നതാണ്. അപ്പം അന്ന് മുതൽക്ക് എൻ്റെ മനസ്സിൽ തോന്നിയത് എന്താണെന്ന് വെച്ചാൽ, ഞാൻ ഒന്നുമല്ല, എനിക്കൊന്നുമില്ല, എനിക്കൊന്നും ഒട്ട് വേണ്ടതാണ്. ഈ മൂന്ന് മുദ്രാവാക്യങ്ങളായിരുന്നു എന്നെ അന്ന് മുതൽക്ക് ഇന്നോളം നിലനിർത്തിപ്പോരുന്നത്. എന്താ ഈ പറയുന്നതിനർത്ഥം? മനുഷ്യന് സമ്പന്നതയോ സൗഭാഗ്യമോ സാഫല്യമോ വേണമെങ്കിൽ അത് എന്തെങ്കിലും വസ്തുക്കൾ കയ്യിൽ വെച്ച് എൻ്റെയാണെന്ന് വിചാരിച്ചതുകൊണ്ടല്ല. ഒരു ഭാഗത്ത് അഹങ്കാരം, പിന്നെ ഒരു ഭാഗത്ത് മമത, പിന്നെ ഒരു ഭാഗത്ത് ആഗ്രഹം. ഇത് മൂന്നും വിടണം. ഇതാണ് സന്യാസം. പുറമേയുള്ള എന്ത് വസ്തുക്കളെ നമ്മൾ വിട്ടാലും, നമ്മൾ വിടുന്നു വിട്ടാൽ അത് വേറൊരു സ്ഥലത്ത് ചെന്ന് ഇരിക്കും. അത് വിടലായില്ല. വിടുക എന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സിലും ബുദ്ധിയിലും പറ്റിപ്പിടിച്ചിരിക്കുന്നതായ തെറ്റായ ധാരണകളെ വിട്ട് ശരിയായ ധാരണകൾ പുലർത്തുന്നതാണ്. ഞാൻ എപ്പോഴും ഒരു ചോദ്യം ചോദിക്കും, നമുക്ക് പലതുമുണ്ടോ അതോ നമ്മൾ തന്നെ വേറെ വല്ലവരുടെയുമാണോ എന്ന്. അപ്പം ഞാൻ ആലോചിക്കും, നിങ്ങളെല്ലാവരും ഈ ഭൂമിയിൽ നിലനിൽക്കുന്നത് എന്തുകൊണ്ടാണ്? ഭൂമിയുടെ ആകർഷണ ശക്തി കൊണ്ടാണ്. അല്ലെങ്കിൽ നമുക്ക് ഒരു സ്ഥലത്തും ഇരിക്കാനോ നിൽക്കാനോ നടക്കാനോ കിടക്കാനോ പറ്റില്ല. നമ്മളെങ്ങനെയാണ് ജീവിക്കുന്നത്? ശ്വസിക്കാൻ ജീവവായു ഉള്ളത് കൊണ്ട്. ഈ ജീവവായു നിലനിർത്തുന്നത് ആരാ? ഭൂമിയുടെ ആകർഷണ ശക്തിയെ നിലനിർത്തുന്നതോ? ഇത് രണ്ടും നമ്മളല്ലല്ലോ. അപ്പോൾ നമ്മുടെ ശരീരത്തിനെ തന്നെ നിലനിർത്തുന്നത് കാറ്റും ഭൂമിയുമാണ്. അപ്പോൾ പരാശ്രിതമായ ശരീരമാണെങ്കിൽ ഈ ശരീരം കൊണ്ട് സമ്പാദിക്കുന്നതൊക്കെ എങ്ങനെയാണ്? നമ്മുടെയാവുക. അപ്പോൾ വാസ്തവത്തിൽ ഇവിടെ നമ്മുടെ ഒന്നുമില്ല. നമ്മൾ തന്നെ ഭൂമിയുടെയും കാറ്റിൻ്റെയും പരമേശ്വരൻ്റെയുമാണ്. ഈ ഒരു വിചാരം നമുക്ക് നേടിയെടുക്കാൻ സാധിച്ചാൽ പിന്നെ എല്ലാം ശുദ്ധമായി. ഇതിനെന്താണ് വഴി എന്ന് ചോദിച്ച അറിവാണ്. ബ്രഹ്മവിദ് ആപ്നോതി പരം. ബ്രഹ്മത്തെ അറിയുന്നവന് അങ്ങേയറ്റത്തെ ലാഭവും സാഫല്യവും ഉണ്ടാകുന്നു. ബ്രഹ്മം എന്ന് പറഞ്ഞാൽ എന്താ? എല്ലാ സ്ഥലത്തും ഒരുപോലെ ഇടതൂർന്ന് പരിലസിക്കുന്ന ഒരു പരമചൈതന്യമാണ്. അത് തന്നെയാണ് നമ്മുടെ ശരീരത്തിൽ ഉൾസാന്നിധ്യമായി ഉൾചേതനയായി പ്രവർത്തിക്കുന്നത്. അതിന് വേണ്ടതുപോലെ ഗ്രഹിക്കണം. ഞാൻ ശരീരമല്ല, ശരീരം എൻ്റെയാണ്. ഞാൻ എന്ന് പറയുന്നത് അപ്പം എന്താ? ശരീരമല്ലാതെ ശരീരത്തിൻ്റെ ഉള്ളിൽ പരിലസിക്കുന്ന എന്തോ ഒരു സാന്നിധ്യമുണ്ട്, അതാണ് എന്ന് പറഞ്ഞ് അതിനെ അന്വേഷിച്ച് കണ്ടുപിടിക്കണം. അത് തീരുമാനം മനസ്സിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ അതിനുള്ള ഉത്തമ മാർഗം സന്യസിക്കില്ല. സന്യാസം എന്ന് പറഞ്ഞാൽ എന്താ? സ്വജനബന്ധങ്ങളെയും വരുമാനമാർഗങ്ങളെയും എല്ലാം വിട്ട് ഈശ്വരനിലും അധിഷ്ഠത്തിലും മാത്രം ആശ്രയിച്ച് കഴിയാണ്. ഇത് ആരുടെ തീരുമാനമാണ്? നമ്മുടെ ബുദ്ധിയുടെ. ആരാ അത് കൊണ്ടു നടക്കുന്നത്? നമ്മുടെ മനസ്സാ. അപ്പോൾ മനോബുദ്ധികൾക്ക് വരുന്ന പരിണാമവും വളർച്ചയും വികാസവുമാണ് ഇതിൻ്റെ പിന്നിൽ. അങ്ങനെ ഒരു സന്യാസി എപ്പോഴും ഈശ്വരൻ്റെ മടിത്തട്ടിലാണ് കഴിയുന്നത്. അദ്ദേഹത്തിന് വേറെ ഒരാശ്രയവുമില്ല. നമ്മുടെ രാജ്യം വളരെ പുണ്യഭൂമിയാണത്. ഈ സന്യാസത്തിനെ ആദ്യമേ മുതൽക്ക് അവർ കണ്ടെത്തി. അതിൻ്റെ മഹത്വവും മേന്മയും മഹിമയും എല്ലാം വേണ്ടതുപോലെ മനസ്സിലാക്കി. സന്യാസം എന്ന് പറയുന്നത് ജീവിതത്തിലെ നാലാമത്തെ ആശ്രമമാണ്. അതിനാണ് ഒരു മനുഷ്യൻ പൂർണ്ണത്വം കൈവരിക്കുന്നത് എന്ന് മനസ്സിലാക്കി എല്ലാവരും മനസ്സാ കൊതിച്ചു പോന്നിട്ടുള്ളതാണ് ഈ സന്യാസാശ്രമം. അതിനോട് അങ്ങേയറ്റത്തെ ബഹുമാനവും ആദരവും എല്ലാവർക്കും ഉണ്ടായിരുന്നു. സന്യാസി ആശ്രമത്തിലല്ലല്ലോ ജനിക്കുന്നത്, ഒരു കുടുംബത്തിൽ ഗൃഹസ്ഥന്മാർക്ക് സന്താനമായിട്ടാണ് ജനിക്കുന്നത്. നല്ല കുടുംബത്തിൽ നല്ല സംസ്കാരത്തോടുകൂടി ജനിച്ചതിൻ്റെ പിൻബലത്താൽ അദ്ദേഹത്തിന് തത്വജിജ്ഞാസ വരണം. ഒരു ഗുരുവിൻ്റെ അടുത്ത് ചെന്ന് പെടണം. സദ്ഗുരുവിൻ്റെ അടുത്ത് അദ്ദേഹത്തിൻ്റെ ഉപദേശവും പരിരക്ഷണവും എല്ലാമായിട്ടാണ് പിന്നെ അദ്ദേഹം സന്യസിക്കുന്നതും ഗൃഹസ്ഥന്മാരുടെ മുൻപിൽ തന്നെ വന്ന് നിൽക്കുന്നത്. അപ്പം ഈ ഗൃഹസ്ഥാശ്രമത്തിന് വലിയ ഒരു സ്ഥാനവും മഹിമയുമുണ്ട്. അതിൽ നിന്ന് വേണം സന്യാസ സന്താനങ്ങൾ ഉണ്ടാവാൻ, വേറെ ഒരു സ്ഥലത്തൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ഈ സന്യാസിമാരോടുള്ള ഒരു ബഹുമാനം, അവർ ജനിച്ചു വളർന്നത് കുടുംബങ്ങളിലാണ് എന്നുള്ള വസ്തുത, ഇത് കണക്കിലെടുത്തുകൊണ്ട് സന്യാസനിഷ്ഠക്കാരോട് വലിയ ഒരു സ്നേഹവും ബഹുമാനവും നമ്മുടെ സമാജത്തിലുണ്ട്. അത് ഇന്നുമുണ്ട്. വടക്കേ ഇന്ത്യയിൽ പോയാൽ കൂടുതൽ കാണാം എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ സന്യാസം എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ എല്ലാ വിധത്തിലുള്ള ഗുണസമ്പന്നതകളും വളർത്തി ആ ആളെ മഹത്വപൂർണനാക്കുന്ന ഒരു വിശേഷപ്പെട്ട ജീവിതരീതിയാണ്. അതിൻ്റെ മഹത്വം ഇത്രയാണെന്ന് പറയാൻ പറ്റില്ല. ഒരാൾക്ക് എന്ത് ഗുണങ്ങളുണ്ടോ അത് ഒന്നിന് പത്തും നൂറുമായിട്ട് വർദ്ധിക്കും. ഇല്ലാത്ത ഗുണങ്ങളുണ്ടാവും. സമാജത്തിൽ മൂല്യങ്ങളും ധർമ്മങ്ങളുമെല്ലാം നിലനിർത്താൻ വേണ്ടി സഹായിക്കുന്ന ഒരു വിശേഷപ്പെട്ട ആശ്രമമാണ് ഈ സന്യാസാശ്രമം. അതിൻ്റെ മഹത്വം എക്കാലത്തും ജനങ്ങൾ അറിയണം. അതിനെ താങ്ങി പരിരക്ഷിക്കാനുള്ള ഒരു പുറപ്പാടും എല്ലാവർക്കും വേണം. ധർമ്മോ രക്ഷതി രക്ഷിത, ധർമ്മത്തെ രക്ഷിച്ചാൽ അത് രക്ഷിക്കും എന്ന് പറയുന്നത് പോലെ സന്യാസാശ്രമത്തെ വേണ്ടതുപോലെ പോഷിപ്പിച്ചാൽ പോഷിപ്പിക്കുന്ന ഗൃഹസ്ഥന്മാർക്കും അതിൽ നിന്ന് പോഷണമുണ്ടാവും. യജ്ഞം ചെയ്യൂ, ദേവന്മാരെ തൃപ്തിപ്പെടുത്തും. തൃപ്തിപ്പെട്ടാൽ അവർ നിങ്ങളിലും അവരുടെ തൃപ്തി ചൊരിയും. അങ്ങനെ പരസ്പരം ഭാവയന്തഹ എന്ന് കൃഷ്ണൻ ഗീതയിൽ പറഞ്ഞിട്ടുണ്ടല്ലോ. അതുമാതിരി ഗൃഹസ്ഥന്മാർ സന്യാസിമാരെയും സന്യാസിമാർ ഗൃഹസ്ഥന്മാരെയും പാരസ്പര്യത്തോടുകൂടി കാണുന്ന ഒരു വിശേഷപ്പെട്ട സംസ്കാരമാണ് നമ്മളുടേത്. ഒരു സന്യാസി എത്രത്തോളം ഈ ജ്ഞാനനിഷ്ഠ കൈവരിച്ച് അതിനെ പിന്തുടരുന്നുവോ അത്രത്തോളമാണ് ആ സന്യാസിക്ക് സന്യാസനിഷ്ഠയുടെ മഹത്വവും അനുഗ്രഹങ്ങളും ഉണ്ടാവുക. നമ്മുടെ ഹൈക്കോർട്ടിൽ ഒരു ജഡ്ജി എഴുതിയുണ്ടായി, പൊതുജനങ്ങളുടെ മനസ്സാക്ഷി സൂക്ഷിപ്പുകാരാണ് ആശ്രമവും ആശ്രമത്തിലുള്ളവരുമെന്ന്. എത്ര ശരിയാണ് ആ പറഞ്ഞ കാര്യം. ന കർമ്മണാന പ്രജയാധനേന ത്യാഗേനൈകേ അമൃതത്വമാനശുഹു. ഉത്തിഷ്ഠത ജാഗ്രത പ്രാപ്യ വരാൻ നിബോധത. എണീക്കൂ, എണീക്കൂ, പ്രബുദ്ധനാകൂ. നല്ല അറിവുള്ളവരെ സമീപിച്ച് സ്വയം പ്രബുദ്ധത കൈവരിക്കൂ എന്നൊക്കെയാണ് നമ്മുടെ ഉപനിഷത്തുകളുടെ ആഹ്വാനം. ഇത് എന്നും നമ്മുടെ രാജ്യത്തിൽ മുഴങ്ങിക്കൊണ്ടിരിക്കട്ടെ. ആ മുഴക്കം ചെവിക്കൊണ്ട് അതിനനുസരിച്ച് നീങ്ങാനുള്ളവരെയും നമ്മുടെ ഭാരത ജനതി എക്കാലത്തും പ്രസവിച്ച് വളർത്തി പോഷിപ്പിച്ചു കൊണ്ടുവരട്ടെ. ഹരിഹി ഓം തത്സ. ജയഗുരു, ജയഗുരു, ജയഗുരു.